കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം. വെളിപ്പാട് പുസ്തക വിശകലനം. വളരെ നാളുകളായുള്ള പഠനത്തിൻ്റെയും കർത്താവ് തന്ന കൃപയുടെയും അനുസരണമായി വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ച കാര്യങ്ങളെ ക്രമമായി നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ സഭയിലുള്ള അധ്യയനത്തിൽ സന്തുഷ്ടരായ ചിലർ, പ്രത്യേകിച്ച് ടൈറ്റസ് ബേബി എന്ന സഹോദരൻ, അതേപടി റെക്കോർഡ് ചെയ്ത് ചർച്ചിൻ്റെ വെബ്സൈറ്റിൽ ഇടുകയുണ്ടായി. കേട്ടത് അനുഗ്രഹമായി എന്ന് പലരും പറയുവാനിടയായി എന്ന് മാത്രമല്ല, അത് വെബ്സൈറ്റിൽ വന്നതിന് ശേഷം വെബ്സൈറ്റ് സന്ദർശകരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ പഠിപ്പിച്ചത് ഇടാതിരുന്നതിനാൽ അത് ക്രമമായി ഇടുന്നത് നല്ലതെന്ന് അഭിപ്രായമുണ്ടായി. ഞങ്ങൾ അധ്യയനത്തിന് ഉപയോഗിച്ചതെല്ലാം ഇവിടെ ആവർത്തിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്ഥലകാല പരിമിതി അതിനനുവദിക്കുന്നില്ല എന്നതിനാൽ ചുരുക്കമായിട്ടെങ്കിലും കഴിയുന്നിടത്തോളം ക്രമമായും ലഘുവായും അതോടൊപ്പം പ്രധാനപ്പെട്ടതൊന്നും വിട്ടുകളയാതെ വിവരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പുസ്തകം മനസ്സിലാക്കുവാൻ പ്രയാസമാണെന്ന് ധരിച്ച് അനേകരും വായിക്കാറില്ല. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളുടെ നിറവേറൽ കണ്ടുകൊണ്ട് ഇതിലേക്കുള്ള ജിജ്ഞാസ വർദ്ധിച്ചു വരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തിൻ്റെ സംഖ്യയായ 666 അറിയാൻ പലരും ആകാംക്ഷാഭരിതരായി കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തോലന് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ആവർത്തനം 29:28 ശ്രദ്ധിച്ചാലും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ഈ വെളിപ്പാട് പുസ്തക വിശകലനം ഒരു പൂർണ്ണ കമൻ്ററിയാണെന്നോ പ്രമാദരഹിതമാണെന്നോ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും സഹകരണങ്ങളും ഇതിൻ്റെ അനുഗ്രഹത്തിന് ആവശ്യമാകുന്നു. തുടർന്നുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ അത്യാവശ്യമാകുന്നതാണ്. എന്നാൽ സത്യാന്വേഷികരും വേദപഠിതാക്കളുമായവരിൽ ഒരാളെങ്കിലും ഈ പുസ്തക പഠനത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾ ധന്യരാകുന്നു. പ്രാർത്ഥനയോടെ നിങ്ങൾ ഇത് ശ്രവിക്കുവാൻ ഇടയാകട്ടെ. പല വിവരണങ്ങളോടും ചേർന്ന് വാക്യങ്ങൾ മാത്രം പരാമർശിച്ചിരിക്കുന്നത് അതാത് വിഷയങ്ങളുടെ കൂടുതൽ ഗ്രഹണത്തിന് വേണ്ടിയാകുന്നു. അത് കുറിച്ചെടുത്ത് വായിക്കുന്നത് വേദപഠിതാക്കൾക്ക് സഹായകരമാകും. വിസ്താര ഭയത്താൽ എല്ലാ വാക്യങ്ങളും വിശീകരിക്കാകുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ അതിനാമുഖമായി ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഭാവി പരിപാടികളെക്കുറിച്ച് നിത്യനായ ദൈവം തിരുവെഴുത്തിലെ ഉൽപ്പത്തി മുതൽ യൂദാ വരെയുള്ള 65 പുസ്തകങ്ങളിൽ ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ചിന്നിച്ചിതറിക്കിടക്കുന്ന പ്രവചനങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ ക്രമമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:6-8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന പ്രകാരം യേശു ശിഷ്യരുമായി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവനവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. ഈ പ്രസ്താവനകളിൽ നിന്നും ദൈവം ഒരു കാലത്ത് മറച്ചു വെച്ചിട്ടുള്ളത് പിന്നത്തേതിൽ തിരുഹൃദയപ്രകാരം വെളിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാം. പിതാവാം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതമാണ് തുറഞ്ഞ യേശുക്രിസ്തു അനുഷ്ഠിക്കുന്നത്. ആകയാൽ ഭാവി പരിപാടികളെക്കുറിച്ച് യേശുക്രിസ്തുവിനെ സ്വർഗാരോഹണം വരെ വെളിപ്പെടുത്താതിരുന്നത് സ്വർഗാരോഹണ ശേഷം പിതാവായ ദൈവം പുത്രനെ ഭരമേൽപ്പിക്കുകയാണ്. വെളിപ്പാട് എന്ന മലയാള പദത്തിന് ഗ്രീക്ക് വാക്ക് അപ്പോക്കാലുസിസ് എന്നാകുന്നു. അപ്പോക്കാലുസിസ് എന്ന ഗ്രീക്ക് പദത്തിന് മറഞ്ഞു കിടന്നത് വെളിപ്പെടുത്തുക എന്ന അർത്ഥം യോജിക്കുന്നു. അടുത്തതായി നാം ഓർക്കേണ്ടത് യോഹന്നാൻ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്നുള്ളതല്ലാതെ ഗ്രന്ഥകർത്താവല്ല. തെളിവിനായി വെളിപ്പാട് പുസ്തകം 22:16 ഇങ്ങനെ നാം വായിക്കുന്നു, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എൻ്റെ ദൂതനെ അയച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ 1:1 ഇതേ അർത്ഥമാണ് ധ്വനിക്കുന്നത്. തെളിച്ചു പറഞ്ഞാൽ യോഹന്നാൻ്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒന്നും ഈ പ്രവചന പുസ്തകത്തിലില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ ഇതര കൃതികളായ യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ 3 ലേഖനങ്ങൾ ഇവകളിൽ നിന്നും വായനയിലും രീതിയിലും വെളിപ്പാട് പുസ്തകം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇടിമക്കൾ എന്ന് വിളിക്കപ്പെട്ടവരിൽ ഒരുവനായിരുന്നു യോഹന്നാൻ. എന്നാൽ യേശുവിനോടുള്ള കൂട്ടായ്മയിലും പഠനത്തിലും അനുസരണത്തിലും സ്നേഹത്തിന്റെ അപ്പോസ്തലനായി തീർന്നു. ആകയാൽ പഴയ നിയമത്തിൽ ഏറ്റവും പ്രിയ പുരുഷൻ എന്ന ദാനിയൽ പ്രവാചകനെ വിളിച്ചതുപോലെ പുതിയ നിയമത്തിൽ യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായി യോഹന്നാൻ തീർന്നു. യേശുവിന്റെ സാക്ഷ്യം വഹിച്ചവരെ ഡൊമീഷ്യൻ ചക്രവർത്തി പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ വാർദ്ധക്യത്തിലായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. അവിടെ താൻ ഏകനായി ഇരിക്കുന്നുവെങ്കിലും നിരാശപ്പെട്ടില്ല. കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി എന്ന് 1:10 എഴുതിയിരിക്കുന്നു. വേഗത്തിൽ സംഭവിക്കാനുള്ളത് യേശുക്രിസ്തു തന്റെ പ്രിയ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുത്തു. വെളിപ്പാട് പുസ്തകത്തിലെ മിക്കവാറും വിവരണങ്ങൾ സാദൃശ്യങ്ങൾ അഥവാ രൂപകങ്ങൾ ആകുന്നു എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണമായി നിലവിളക്ക്, നക്ഷത്രങ്ങൾ തുടങ്ങിയവ നിലവിളക്കുകളായും നക്ഷത്രങ്ങളായും അല്ല നാം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥങ്ങൾ ആ ഭാഗത്ത് തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ രൂപകങ്ങൾക്കും അർത്ഥങ്ങൾ അതാത് ഭാഗത്ത് നൽകപ്പെട്ടിട്ടില്ല. ആകയാൽ സൂക്ഷ്മതയോടെയുള്ള പഠനവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഇല്ലാതെ ഇത് വ്യക്തമായി ഗ്രഹിക്കുവാൻ പ്രയാസമാകുന്നു. അതിനാൽ ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കുവാൻ പലരും തുനിയാറില്ല. എന്നാൽ ഈ പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർക്കും ഭാഗ്യം ആശംസിക്കുന്നത് 1:3 ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൊന്നെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവർക്ക് ഉള്ള ദോഷം 22:18-19 വാക്യങ്ങളിൽ രേഖപ്പെടുത്തി കാണുന്നു. ഈ ഭാഗങ്ങളൊക്കെ ക്രമമായി തുടർന്ന് നമുക്ക് പഠിക്കുവാനിടയാകട്ടെ. യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും ആ സമയത്ത് ഭൂമിയിലുള്ള അവസ്ഥകളും വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് എന്നു വരുമെന്നുള്ള കാര്യം വ്യക്തമാക്കാതെ 300+ തെളിവുകൾ നൽകിയിരുന്നു. 3:15 സ്ത്രീയുടെ സന്തതി എന്ന് തുടങ്ങി ജനിക്കുന്ന വിധം, സ്ഥലം, ശുശ്രൂഷ, മരണവിധങ്ങളെല്ലാം യഹൂദന് നൽകിയിരുന്നുവെങ്കിലും അവർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ തിരുവചനം വായിച്ച് പഠിച്ച് യേശുവിനെ കൈക്കൊണ്ട് രക്ഷ പ്രാപിക്കേണ്ടതായിരുന്നു. എന്നാൽ അതിന് കഴിയാതെ അവർ അവനെ ക്രൂശിച്ചു, അവനെ തള്ളിക്കളഞ്ഞു. അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നുവെന്ന് പിൽക്കാലത്ത് പത്രോസ് പറഞ്ഞുവല്ലോ. അതുകൊണ്ടും തന്നെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ ദിവസം വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. എങ്കിലും വരവ് നിശ്ചയമാണ്. നാം വരവിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നോർത്ത് ഗ്രഹിച്ച് നാം തലകളെ ഉയർത്തി വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതാകുന്നു. യേശുവിൻ്റെ 1 പ്രവചനങ്ങളെല്ലാം നിറവേറി എന്നുള്ളത് കൊണ്ട് തന്നെ 2 പ്രവചനങ്ങൾ നിശ്ചയമായും നിറവേറുമെന്ന് വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. കർത്താവിൻ്റെ 2 വരവിനെക്കുറിച്ച് 300+ പ്രാവശ്യം പുതിയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ വെളിപ്പാട് പുസ്തകം മുഴുവൻ സവിസ്തരമായി വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തക പഠനം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അടുത്തതായിട്ട് നാം ഓർക്കേണ്ടത് ഇത് മുദ്രയിടരുത് എന്ന് കർത്താവ് തന്നെ കൽപ്പിച്ചിരിക്കുന്നു. വെളിപ്പാട് 22:10 അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. എന്നാൽ ദാനിയേലിന് കൊടുത്ത വെളിപ്പാട് അന്ത്യകാലം വരെ മുദ്രയിടുവാൻ പറഞ്ഞതായി ദാനിയേൽ 12:4-9 വാക്യങ്ങൾ വായിക്കുന്നു. മുദ്രയിട്ട പുസ്തകത്തെക്കുറിച്ച് യെശയ്യാവ് 29:11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വയ്യ, അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയും. അടുത്തതായി അന്ത്യകാലം എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമായ പെന്തക്കോസ് നാൾ മുതൽ ആകുന്നു. പ്രവൃത്തി 2:17 പത്രോസ് യോവേൽ പ്രവാചകൻ മുഖാന്തരം നടത്തിയ പ്രവചനത്തെ ഉദ്ധരിക്കുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നാകുന്നു. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള 50 ദിവസമായിരുന്നല്ലോ പെന്തക്കോസ് പെരുന്നാൾ ദിവസം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ ദിവസം മുതലാണ് അന്ത്യകാലം ആരംഭിക്കുന്നത്. അടുത്തതായി നാം പഠിക്കേണ്ടത്, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നാം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ സഭയെക്കുറിച്ചും മധ്യഭാഗത്തിൽ ഇസ്രയേലിനെക്കുറിച്ചും അന്ത്യഭാഗത്ത് ജാതികളെക്കുറിച്ചുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വിഷയങ്ങളുടെ ക്രമം അനുസരിച്ച് യോഹന്നാൻ്റെ ദൈവദർശനം 1-ാം അധ്യായത്തിലും സഭയെക്കുറിച്ചുള്ള ദർശനം 2-3 അധ്യായങ്ങളിലും സ്വർഗീയ സമ്മേളനം 4-5 അധ്യായങ്ങളിലും കാണും. നിങ്ങൾ ശ്രദ്ധിക്കണേ, 6 മുതൽ 18 വരെ അധ്യായങ്ങൾ മഹോപദ്രവകാലവും 19-ാം അധ്യായത്തിൽ മഹത്വ പ്രത്യക്ഷതയും 20-ാം അധ്യായത്തിൽ സഹസ്രാബ്ദ വാഴ്ചയും 21-22 അധ്യായങ്ങളിൽ നിത്യതയും ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിഷയങ്ങളുടെ ക്രമം അനുസരിച്ച് യോഹന്നാൻ്റെ ദർശനം 1-ാം അധ്യായത്തിൽ ദൈവദർശനവും 2-ഉം 3-ഉം അധ്യായങ്ങളിൽ സഭയെക്കുറിച്ചുള്ള ദർശനവും 4-ഉം 5-ഉം അധ്യായങ്ങളിൽ സ്വർഗീയ സമ്മേളനത്തെക്കുറിച്ചുള്ള ദർശനവുമാകുന്നു. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ മഹോപദ്രവകാലവും 19-ാം അധ്യായത്തിൽ മഹത്വ പ്രത്യക്ഷതയും 20-ാം അധ്യായത്തിൽ സഹസ്രാബ്ദ വാഴ്ചയും 21-22 അധ്യായങ്ങളിൽ നിത്യതയുമാണ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ വിശദമായ പഠനങ്ങൾ പിന്നാലെ നമുക്ക് വിചിന്തനം ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം അനുസരിച്ച് വെളിപ്പാട് പുസ്തകത്തെ 3 ആയിട്ട് നമുക്ക് തിരിച്ച് പഠിക്കാനായിട്ട് കഴിയും. 1, നീ കണ്ടത്, അതായത് 1-ാം അധ്യായത്തിലെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം. 2, ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ 2-ഉം 3-ഉം അധ്യായങ്ങളിലുള്ള സഭയെക്കുറിച്ചുള്ള ദർശനം. 3, ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് 4 മുതൽ 22 വരെയുള്ള ബാക്കിയുള്ള അധ്യായങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ. തിരുവെഴുത്തിലെ മറ്റു പുസ്തകങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിനെ കുറിച്ച് ലഭിക്കുന്നതിനേക്കാൾ അധികം വിവരണങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. ഉദാഹരണമായി 1:5 വിശ്വസ്ത സാക്ഷി, മരിച്ചവല്ല ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാകുന്നു. ഇനി 1:8 അൽഫയും ഒമേഗയുമാകുന്നു. 1:6 നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയവനാകുന്നു. 1:13 മനുഷ്യപുത്രനോട് സദൃശമുള്ളവനാകുന്നു. 1:18 മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാകുന്നു. 2:18 ദൈവപുത്രനാകുന്നു. 3:7 വിശുദ്ധനും സത്യവാനുമാകുന്നു. 3:14 ദൈവ സൃഷ്ടിയുടെ ആരംഭമാകുന്നു. 5:5 യഹൂദാ ഗോത്രത്തിലെ സിംഹമാകുന്നു. 5:5 മുദ്ര തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. 7:17 സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാടാകുന്നു. 11:15 അവൻ എന്നേക്കും വാഴുന്നവനാകുന്നു. 19:11 നീതിയോടെ വിധിക്കുന്നവനാകുന്നു. 19:13 ദൈവവചനം എന്ന നാമം ധരിച്ചിരിക്കുന്നു. 22:16 ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ഇത്രയും കാര്യങ്ങൾ മറ്റുള്ള പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞതിലധികം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കാനായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട്, തിരുവചനത്തിലെ എല്ലാം തന്നെ ദൈവ നിശ്വാസീയമാണെന്ന് 2 തിമോഥെയോസ് 3:16-17 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എങ്കിലും കർത്താവ് ഗ്രന്ഥകാരനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഏക പുസ്തകം വെളിപ്പാട് പുസ്തകം മാത്രമേ ഉള്ളൂ. ഉദാഹരണമാണ് വെളിപ്പാട് 1:1, 22:16. ആകയാൽ ഈ പുസ്തകത്തിൽ നിന്നുള്ളത് ശ്രദ്ധിക്കുമ്പോഴെല്ലാം കർത്താവ് നേരിട്ട് പറയുന്നു എന്ന് നാം ഓർക്കേണ്ടതാകുന്നു. അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ നിശ്ചയമാണ്. ആകയാൽ വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് സംക്ഷിപ്തമായിട്ടെങ്കിലും ഇതിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ അതിന് ധാരാളം സഹായിക്കട്ടെ. നാം ഇതോടെ വെളിപ്പാട് പുസ്തകം പറഞ്ഞു തുടങ്ങുകയാണ്. ഇത്ര ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആ കാര്യങ്ങളിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഒരു ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. തുടർ ഇനിയും നമുക്ക് വളരെ പ്രാർത്ഥനയോടെ വളരെ ക്ഷമയോടെ ഒന്നാം അധ്യായം തൊട്ട് നമുക്ക് ശ്രദ്ധിക്കാം. വളരെ ക്രമമായിട്ട് അത് പറയാനായിട്ട് ഞാൻ ആവുന്നതോളത്തോളം ശ്രമിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.